Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീത്തിലെ ആരാധനക്രമം അനുസരിച്ച് ആണ്ടുവട്ടം 16 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 24 മുതൽ 43 വരെ വാക്യങ്ങൾ.
മറ്റൊരുപമ അവൻ അവരോട് പറഞ്ഞു, ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ, ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ. വേറൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകമണിക്ക് സദൃശ്യം. അത് എല്ലാ വിത്തിനെയുംകാൾ ചെറുതാണ്, എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റ് ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്ക വിധം മരമായിത്തീരുന്നു. മറ്റൊരു ഉപമ അവൻ അവരോട് അരളി ചെയ്തു, മൂന്നിടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത് പുളിപ്പിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. ഇതെല്ലാം യേശു ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് അരളി ചെയ്തത്. ഉപമകളിലൂടെ അല്ലാതെ അവനൊന്നും അവരോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ഉപമകൾ വഴി സംസാരിക്കും, ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചകവചനം പൂർത്തിയാകാനായിരുന്നു ഇത്. ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു, വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും. അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടന്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. കൊയ്ത്ത് യുഗാന്തമാണ്. കൊയ്ത്തുകാർ ദൈവദൂതന്മാരും. കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നതെങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്തത്തിലും സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ചുകൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ.
എന്തുകൊണ്ടാണ് വിളകൾക്കൊപ്പം കളകളും, അതായത് നല്ല ചെടികൾക്കൊപ്പം മോശമായവയും ഈ ലോകത്ത് ദൈവം വളർത്തുന്നത് എന്ന ചോദ്യം നാം എവിടെയും കേൾക്കാറുണ്ട്. അതായത് ദൈവത്തിന് തിന്മയെ ഇല്ലാതാക്കിക്കൂടെ എന്നാണ് ചോദ്യം. ഇതിന് തുല്യമായൊരു ചോദ്യമാണ് ക്രിസ്തു പറഞ്ഞ ഇന്നത്തെ ഉപമയിൽ നാം കേട്ടത്. ഞങ്ങൾ പോയി കളകൾ പറിച്ചു കളയട്ടെ എന്ന്, മറ്റു വാക്കിൽ പറഞ്ഞാൽ ഞങ്ങൾ പോയി തിന്മയെ ഇല്ലാതാക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ പോയി തെറ്റു ചെയ്യുന്നവരെയൊക്കെ കൊന്നുകളയട്ടെ എന്നല്ലേ ഇതിനർത്ഥം? ക്രിസ്തു പറഞ്ഞു, വേണ്ട വേണ്ട, കളകളും വിളകൾക്കൊപ്പം വളരട്ടെ. എന്ത്, നന്മയും തിന്മയും വളരട്ടെ എന്നോ? ക്രിസ്തു ഇങ്ങനെയാണ് അവതരിപ്പിച്ചത്. കളകൾ പറിച്ചു മാറ്റുമ്പോൾ വിളയും നല്ലവയും പിഴുതു കളഞ്ഞെന്ന് വരാം, അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട എന്ന്. നെല്ലിലെയും ഗോതമ്പിലെയും കളകൾ നാം പറിച്ചു മാറ്റാറുണ്ട്. എന്തിന്? ഒരു തോട്ടത്തിലെ കളകൾ പിഴുതു കളയാറില്ലേ? നല്ലത് നാം ഒരിക്കലും പിഴുതു കളയാറില്ല. പിന്നെന്തുകൊണ്ടാണ് നല്ലവയും പിഴുതു കളഞ്ഞെന്ന് വരാം എന്ന് ക്രിസ്തു പറഞ്ഞത്? അങ്ങനെയെങ്കിൽ ഏതാണ് ഈ കളയും വിളയും ഒരുമിച്ച് വളരുന്ന വയൽ? മനുഷ്യ ഹൃദയങ്ങൾ തന്നെയാണ്. നന്മയും തിന്മയും ഒരുമിച്ച് വളരുന്നത് അവിടെയാണ്. ഒരാളിൽ തന്നെ നന്മയുണ്ട്, പിന്നെ തിന്മയുമുണ്ട്. ജീവിക്കുന്ന വിശുദ്ധരെന്നൊക്കെ നാം വിളിക്കുന്നവരിൽ പോലും ധാരാളം തിന്മകളുണ്ട്. കാട്ടുകള്ളനെന്ന് വിളിക്കുന്നവനിൽ പോലും ധാരാളം നന്മയുണ്ടെന്നാണ് പറയുന്നത്. വീരപ്പന്റെ നാമധേയത്തിൽ ക്ഷേത്രങ്ങൾ പണിതീർക്കപ്പെട്ടതായി കേട്ടിട്ടില്ലേ? സത്യമംഗലം ദേശക്കാർക്ക് കണ്ണിലുണ്ണിയായിരുന്നത്രേ പലരുടെയും ഈ കാട്ടുകള്ളൻ വീരപ്പൻ. അപ്പോൾ പിന്നെ ആരെയാണ് നാം പിഴുതുകളയുക? ഈ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും എല്ലാം ദൈവമക്കളാണ്. നാം തിന്മയായി കരുതുന്നവർ പോലും ദൈവത്തിന് നല്ലവരാണ്, നല്ല മക്കളാണ്. എല്ലാം നന്നായിരിക്കുന്നു എന്നല്ലേ ദൈവം കാണുന്നത്, പറഞ്ഞത്? എല്ലാം നന്നായി വരും എന്നല്ലേ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെക്കുറിച്ച് പ്രത്യാശിക്കുന്നത്? എന്റെ മകൻ അങ്ങനെ ചെയ്യില്ല സാറേ എന്നല്ലേ മഹാവികൃതികളായ കുട്ടികളുടെ മാതാപിതാക്കൾ പോലും സ്കൂളിൽ വന്ന് പറയുന്നത്? ദൈവത്തിന് തിന്മ തിരിച്ചറിയാൻ പറ്റാത്തതുപോലെയാണ്, എല്ലാം നന്മയായിട്ടാണ് അവിടുന്ന് കാണുന്നത്. മനുഷ്യർക്കാണ് എല്ലാം തിന്മയാകുന്നത്, എല്ലാം കളയാകുന്നത്. നമുക്ക് മറ്റെല്ലാവരും കളകളാണ്, കാരണം നമ്മുടെ മനസ്സിലാണ് കള, നമ്മുടെ മനസ്സാണ് മോശമായിരിക്കുന്നത്. മനുഷ്യജീവിതം അണിയറയും അരങ്ങും പോലെയാണ്. അണിയറയിൽ എല്ലാവരും ഒരുപോലെയാണ്, എന്നാൽ അരങ്ങിൽ ചിലർ പുണ്യാളന്മാരായി മാറുന്നു, മറ്റു ചിലർ പാപികളായിത്തീരുന്നു. പ്രകൃതിയും വൃക്ഷങ്ങളും ക്രിസ്തുവിനെ എപ്പോഴും കൗതുകപ്പെടുത്തിയിട്ടുണ്ടാകണം. നീതിമാനായ തച്ചനോടൊപ്പം നല്ല തടിത്തരങ്ങൾക്ക് ആവശ്യമായ കാമ്പുള്ള മരങ്ങൾ തേടി ക്രിസ്തു തന്റെ ബാല്യത്തിൽ ഈ ഹരിത നിഗൂഢതയിലൂടെ അലഞ്ഞിട്ടുണ്ടാവണം. സാധാരണ ഒരു മനുഷ്യൻ മരത്തിന്റെ ദൃഢത മാത്രം തൊട്ടറിയുമ്പോൾ ഇതാ ക്രിസ്തു ഈ ഹരിത പ്രപഞ്ചം നൽകുന്ന ധ്യാനത്തിൽ ഹൃദയത്തിന്റെ കാമ്പിനെ തൊട്ടറിയുകയാണ്, അവിടുന്ന് ദൃഢപ്പെടുത്തുകയാണ്. വൃക്ഷത്തിന്റെ വാർഷിക വലയങ്ങൾ പോലെ ഓരോ നിമിഷവും രൂപപ്പെട്ട ധ്യാനവലയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അവിടുന്ന് മനസ്സിലാക്കുന്നു. വൃക്ഷം നല്ലതാവുകയാണ് പ്രധാനം, കാരണം ഫലങ്ങൾ അതിന്റെ സ്വാഭാവിക സാധ്യത മാത്രമാണ്. ഒരു കുഞ്ഞിന്റെ വിസ്മയത്തോടും ഋഷിയുടെ അവബോധത്തോടും കൂടെ ക്രിസ്തു ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വിത്ത് വൃക്ഷമാകുന്ന ജൈവാത്ഭുതം നമുക്ക് പറഞ്ഞു തരികയാണ്, നമ്മോടൊപ്പം ധ്യാനിക്കുകയാണ്. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകമണിക്ക് സദൃശ്യമാണ്. അത് എല്ലാ വിത്തുകളെക്കാളും ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിന്റെ ശിഖരങ്ങളിൽ ചേക്കേറുവാൻ തക്ക വിധം മരമായിത്തീരുന്നു. കടുകമണി ഭൂമിയിലെ ഏറ്റവും ചെറിയ വിത്തൊന്നുമല്ല. സൈപ്രസ് മരത്തിന്റെ വിത്ത് അതിനേക്കാൾ ചെറുതാണെന്ന് നാം പഠിച്ചിട്ടില്ലേ? എന്നാൽ യഹൂദർക്കിടയിൽ ചെറുതിനെ സൂചിപ്പിക്കാനുള്ള സാധാരണ പ്രയോഗമായിരുന്നു, ശൈലിയായിരുന്നു ഒരു കടുകുമണി. കടുകുമണിയോളമുള്ള വിശ്വാസത്തെക്കുറിച്ച് ക്രിസ്തു തന്നെ പറയുന്നില്ലേ? വളരെ ചെറുതും നിസ്സാരവുമായ തുടക്കങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളാണ് ക്രിസ്തുവിന്റെ ഈ പാഠം. പഴയ നിയമത്തിൽ വലിയ സാമ്രാജ്യങ്ങളെ ചിത്രീകരിക്കാൻ പലപ്പോഴും ഉപയോഗിച്ചിരുന്ന ചിത്രം വലിയ വൃക്ഷങ്ങളായിരുന്നു. ഉദാഹരണത്തിന് എസേക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, വനത്തിലെ എല്ലാ വൃക്ഷങ്ങളെയും കാളത് വളർന്നു പൊങ്ങി, അതിന്റെ ശാഖകളിൽ ആകാശപ്പറവകൾ കൂടുകെട്ടി, അതിന്റെ കീഴിൽ വന്യമൃഗങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തി. വലുപ്പം കൊണ്ടും ശാഖകളുടെ നീളം കൊണ്ടും അത് അതിമനോഹരമായിരുന്നു. അതിന്റെ വേരുകൾ ആഴങ്ങളിൽ സമൃദ്ധമായ ജലത്തട്ടുകളിൽ എത്തിച്ചേർന്നു. ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ഉണ്ടായിരുന്ന സകല വൃക്ഷങ്ങൾക്കും അതിനോട് അസൂയ തോന്നി എന്ന്. ദൈവജനമായ ഇസ്രായേലിനെ കുറിച്ചാണ് പ്രവാചകൻ ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. താരതമ്യേന നിസാരരെന്ന് കരുതുന്ന വ്യക്തികളും അപ്രധാനമെന്ന് കരുതുന്ന സംഭവങ്ങളും പിന്നീട് ഒത്തിരി പടർന്നു പന്തലിക്കേണ്ട ദൈവരാജ്യത്തിന്റെ വിത്തായി മാറുന്നത് കാണാം. അത് പലപ്പോഴും ചെറിയ ആശയങ്ങളിൽ നിന്നുപോലുമാകാം. അവനും അവൾക്കുമൊക്കെ വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് തനിക്കായിക്കൂടാ എന്ന ചിന്ത ഇടറിയ വഴികളിലൂടെ നടന്ന അഗസ്റ്റിനെ ദൈവാനുഗ്രഹത്തിന്റെ കൂടാരത്തിലെത്തിച്ചില്ലേ? അതുപോലെ ലോകം മുഴുവനും നേടിയാലും തന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനമെന്നുള്ള വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ ഭൗതിക നേട്ടങ്ങൾക്കും അംഗീകാരങ്ങൾക്കും വേണ്ടി പരക്കം പാഞ്ഞ ഫ്രാൻസിസ് സേവ്യറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചില്ലേ? ഇതാ അദ്ദേഹം ഗോവയിൽ ഇന്ത്യയിലെത്തിയിരിക്കുന്നു. വിത്തായി മാറുന്നത് ജീവിതത്തിലെ വലിയ സംഭവമാണ്, അത് ജീവിതത്തിന്റെ സൗന്ദര്യമാണ്. ആരിലൂടെ ഏതിലൂടെ ഈ വിത്തുകൾ മനുഷ്യന്റെ ഹൃദയവയലിൽ വീണുകൊള്ളട്ടെ, അവയൊക്കെ ദൈവത്തിന്റെ നിമിത്തങ്ങൾ മാത്രമാണ്. ദൈവമാണ് കൃഷിക്കാരൻ. നിത്യതയുടെ വിത്ത് വിതച്ചിട്ട് നൂറുമേനിയുടെ ഫലത്തിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നത് ദൈവമാണ്, ദൈവമാണ്. ഓരോ വിത്തിലും ഓരോ വൃക്ഷം ഉറങ്ങുകയാണ്. ജീവിതത്തിൽ ആർക്കെങ്കിലുമൊക്കെ അഭയമായി മാറുമ്പോഴാണ് ജീവിതവൃക്ഷം ഫലമണിയുന്നത്. അടച്ചിട്ട സ്ഥലങ്ങളിലല്ല, മറിച്ച് തുറന്നിട്ടിടങ്ങളിലാണ് ദേവാലയം, ദൈവം വസിക്കുന്നത്. ഈ ഉപമയിലൂടെ ക്രിസ്തു തനിക്കു ചുറ്റുമുള്ളവരുടെ ആത്മവിശ്വാസത്തെ ഊതി ഉണർത്തുകയാണ്, തട്ടി ഉണർത്തുകയാണ്. നിങ്ങൾ നിസാരരായിരിക്കാം, അംഗബലത്തിൽ കണക്കിലെടുക്കാൻ പോലും അർഹതയില്ലാത്തവരായിരിക്കാം. പക്ഷേ നിങ്ങളിലൂടെ ആയിരിക്കാം ഈ ഭൂമി മുഴുവൻ പടർന്നു നിൽക്കുന്ന, എല്ലാവരും ചേക്കേറുന്ന ദൈവരാജ്യത്തിൻ്റെ തുടക്കം എന്നോർക്കുക. അതിനാൽ മനസ്സ് ഒരിക്കലും തളരാതിരിക്കട്ടെ.
ഹൃദയ വയലിൻ പൂഴിയിൽ വചന ബീജം പാകി ഞാൻ. ഹൃദയ വയലിൻ പൂഴിയിൽ വചന ബീജം പാകി ഞാൻ. മലകളെല്ലാം നീക്കിടും തീർത്തിടും സമഭൂമി ഞാൻ, സമഭൂമി ഞാൻ. ഹൃദയ വയലിൻ പൂഴിയിൽ വചന ബീജം പാകി ഞാൻ.
ഈ ഗാനം ആലപിച്ചത് കെസ്റ്ററും സംഘവുമാണ്. ഗാനരചന ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ, CMI. സംഗീതം ജെറി അമൽദേവ്.
വചനവിത്താണെൻ ഹൃദം തുടി തുടിക്കുന്ന ആർദ്രമായി, നിന്റെ ചീർത്ത ഹൃദയമോ വിതയ്ക്ക് പാകമായതും. നിണമണിഞ്ഞൻ ചുവടുകൾ വെച്ചു നിന്നിലൂടെ ഞാൻ, നീങ്ങവേ എൻ ഹൃത്തു നിന്നിൽ പാകിടാം നിരതം, പാകിടാം നിരതം. ഹൃദയ വയലിൻ പൂഴിയിൽ വചന ബീജം പാകി ഞാൻ. മലകളെല്ലാം നീക്കിടും തീർത്തിടും സമഭൂമി ഞാൻ, തീർത്തിടും സമഭൂമി ഞാൻ. ഹൃദയ വയലിൻ പൂഴിയിൽ വചന ബീജം പാകി ഞാൻ. വയലിൻ പൂഴിയിൽ വചന ബീജം പാകി ഞാൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ലത്തീൻ റീത്തിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ആണ്ടുവട്ടം 16-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.